الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مؤمنين اللهവിനെ തഖ്വ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിൻ്റെ ജയാപജയങ്ങൾ ഓർക്കുകയും അതിൽ ഒരു വേള ദുഃഖിക്കുകയും മറ്റു ചിലപ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം അവരവരുടെ ജീവിതത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ടാണ്. രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള രോഗവും ശരീര അവയവങ്ങളുടെ തളർച്ചയും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുകയും ബോധം നഷ്ടപ്പെടുകയും ഓർമ്മയില്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റയായി ജീവിതത്തിൽ നമ്മളൊക്കെ അവശേഷിക്കുന്ന ചില സാഹചര്യങ്ങളിലാണ് അള്ളാഹു നമുക്ക് നൽകിയ അമൂല്യമായ സമയത്തെ സംബന്ധിച്ച് ബോധോദയമുണ്ടാവുക. ഇപ്പോൾ നമുക്ക് സമയത്തിന് വലിയ വിലയുള്ളവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ, മറ്റൊരു ദിവസം എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും നാം നീക്കിവയ്ക്കാറുണ്ട്. അത് നമ്മുടെ ഭാവി നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രത്യാശയുടെ ശക്തിയാണ് നമ്മെ അങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഇനിയും ഒരുപാട് നാള് ഉണ്ട് എന്ന ഒരവസ്ഥയിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഉലാദുക്കും അൻ ദിക്രില്ല ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون വളരെ അർത്ഥവത്തായ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ സ്വാധീനിക്കേണ്ട ബൃഹത്തായൊരായത്താണ്. വിശ്വാസികളെ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമായി തീരാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ഉണർത്തലുകൾ, അവ അവരവരുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് നിങ്ങൾ വിവിധ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നത് മക്കളുടെയും സമ്പത്തിൻ്റെയും പേരിലാണ്. അതിൽ വ്യാപൃതരായി ഇടപെടുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ മറന്നുപോവുകയോ അലസത കൊണ്ട് മാറ്റിവയ്ക്കുകയോ ഒക്കെ ചെയ്തേക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തടയുകയും നാശത്തിലെത്തിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങളാകരുത് എന്ന് അള്ളാഹു വിശ്വാസികളെ ഉണർത്തുകയാണ്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നിങ്ങൾ ചിലവ് ചെയ്യുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് മരണം നിങ്ങളെ സമീപിച്ചു കഴിയുമ്പോൾ എല്ലാ ഓരോ മനസ്സും ആഗ്രഹിച്ചു പോകും. കുറച്ച് സമയം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഫഅസദ്ദഖ, ഞങ്ങൾ ധർമ്മനിഷ്ഠ പുലർത്തുമായിരുന്നു. വഅക്കുൻ മിനസ് സാലിഹീൻ, നല്ലവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമായിരുന്നു. അപ്പം നന്മകൾ ചെയ്യാനും ധർമ്മനിഷ്ഠ പുലർത്താനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാനും അങ്ങനെ നല്ലവനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് നാളുകൂടി എനിക്ക് വേണം എന്ന് മനുഷ്യർ ആഗ്രഹിച്ചു പോകുന്നു എന്നാണ് ആ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ മറുപടി, ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അവൻ്റെ ആയുസ് അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ വിലയും ഉള്ളത്. അവരവർക്ക് നിശ്ചയിച്ച ആയുസ്സിൻ്റെ ദൈർഘ്യവും വലിപ്പവും ഒരു മനുഷ്യനെയും അള്ളാഹു അറിയിച്ചിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരായത്ത്, വലവ് കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സറുത്തു മിനൽ ഖൈർ വമാ മസ്സനി മിൻ ലുഉ, ഞാൻ നാളെയെ സംബന്ധിച്ച് എൻ്റെ ജീവിത ഭാഗത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയം ഞാൻ ധാരാളം നന്മകളും വിജയങ്ങളും സ്വായത്തമാക്കുമായിരുന്നു. യാതൊരുവിധ കഷ്ടനഷ്ടങ്ങളും പരാജയങ്ങളും ആപത്തുകളും എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇത്രയും അള്ളാഹു ബോധ്യപ്പെടുത്തിയത് ഓരോ മനുഷ്യൻ്റെയും ജനനത്തോടൊപ്പം അവൻ്റെ ഒരു കാലാവധി നിർണയിച്ചിട്ടുണ്ട്. അത് മനുഷ്യർക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഏതൊരു നാളുകളിലും അവൻ്റെ പര്യവസാനം സംഭവിക്കാം. അപ്പോൾ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്ന മുഴുവൻ ആരോഗ്യപരമായ സമയം, ആ സമയം അമൂല്യമായതുകൊണ്ട് അവരവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. വയസ്സും പ്രായവുമായി വയ്യാതായതിനു ശേഷം ദിക്റുകളിലേക്ക് തിരിയുന്ന ആളുകൾ, അങ്ങനെയല്ല ഖുർആനിൻ്റെ സമീപനം. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീസാണ്, വളരെ പ്രസിദ്ധവുമാണ്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനം, അള്ളാഹു അവൻ്റെ അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. അത് ഏഴ് തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവരെയാണ് അള്ളാഹു തിരഞ്ഞെടുക്കുക. മുഅ്മിനുകളിൽ നിന്ന്, മുസ്ലിംകളിൽ നിന്ന്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച നല്ലവരായ സ്ത്രീ പുരുഷന്മാർ, അവരിൽ ഏഴ് തരം സവിശേഷ ഗുണങ്ങളും നിലവാരങ്ങളും അവർക്കുണ്ട്. അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഒരു വിഭാഗം വഷാബുൻ നഷഅഫി ഇബാദത്തില്ല. ചില ഹദീസുകളിൽ വഷാബുൻ നഷഅഫി താഴത്തില്ല എന്നാണ് ഹദീസിൽ വന്നത്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന യുവത്വം, അപ്പോൾ ബാല്യവും കൗമാരവുമല്ല, യുവത്വമാണ് ഏറെ പ്രസക്തമായ ജീവിതത്തിൻ്റെ ഒരു കാലം. ആ യുവത്വം വീണ്ടും വിചാരത്തോടെ അള്ളാഹുവിനെ വഴിപ്പെടുകയും അവൻ്റെ ശാസനകൾ ജീവിതത്തോട് അടുപ്പിക്കുകയും ചെയ്ത് ജീവിക്കുന്ന യുവാക്കൾ, ആ യുവത്വം ഉപയോഗപ്പെടുത്തിയവർ, അതാണ് ആ ഹദീസിൽ പറഞ്ഞ ഒരു സവിശേഷത. ഏറ്റവും പ്രയാസമുള്ള ഒരു സന്ദർഭമാണ്. പഴയ കാലവും ഇന്നും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ജീവിതത്തിൻ്റെ വരുമാനമുണ്ടായതുകൊണ്ടോ സൗകര്യമുണ്ടായതുകൊണ്ടോ ഒന്നുമല്ല ഈ മാറ്റം. അത് ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിച്ചതാണ്. ഇന്ന് പല ജീവിത സൗകര്യങ്ങളും ഇല്ലാതെ ഒരു യുവാവിനും ജീവിക്കാൻ കഴിയില്ല. മുൻപൊക്കെ ഒരു കുടുംബം അധ്വാനശീലരാണ്, അവരുടെ വരുമാനം പരിമിതവുമാണ്. വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം വിളവെടുക്കുന്ന വിളവുകളും അവയിൽ പലതും സൂക്ഷിച്ച് ഉണക്കി വയ്ക്കുന്നത് മറ്റു ദിവസങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ശീലമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുട്ടികൾ ഇന്ന് എന്താണ് കറി, അപ്പോൾ ഒരു ചക്കക്കുരുവും മാങ്ങയുമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, ഉടനെ വെളിയിൽ പോകും. ഹോട്ടലുകളിലോ ഫാസ്റ്റ് ഫുഡിലോ നിന്ന് അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, അതിന് പണവും വേണം. ജീവിതത്തിൻ്റെ മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ ജീവിക്കാം എന്ന ചിന്ത യുവസമൂഹത്തിലില്ല. അവനവൻ്റെ ജീവിത അവസ്ഥകൾക്ക് അനുസൃതമായി ഒതുങ്ങി, വയറ് നിറയാത്ത ദിവസങ്ങളാണെങ്കിൽ അങ്ങനെയും പട്ടിണിയാണെങ്കിൽ അതനുഭവിച്ചു ജീവിക്കുന്നവർക്കാണ് ജീവിത ലക്ഷ്യം എന്നത് അതിമനോഹരമായി ഉണ്ടാവുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് ലഭിച്ച ഈ സമയം മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും നമ്മുടെ അറിവും നമ്മുടെ ഇസ്ലാമികമായ ജ്ഞാനങ്ങളും ഇതെല്ലാം നിറവേറ്റുന്നതിൽ നമ്മുടെ വ്യഗ്രത എത്രയാണോ അതാണ് പരലോകത്തേക്ക് ഒരു മനുഷ്യന് ബാക്കിയാകുന്നത്. സൂറത്ത് താഹ, ഒമൻ യഅഷ് അൻ ദിക്രി റഹ്മാൻ ഒമൻ അഅ്റള അൻ ദിക്രി, എന്റെ ഉപദേശം ഏതൊരാൾ അവഗണിച്ചുവോ അള്ളാഹു നബിമാരിലൂടെ മനുഷ്യരിൽ എത്തിച്ചു കൊടുത്ത ജീവിത മൂല്യങ്ങൾ നിലനിൽക്കുന്ന സമയബന്ധിതമായ അച്ചടക്കമുള്ള ജീവിതം, അതിൽ ധർമ്മത്തിനാണ് ഒരുപാട് സൗകര്യവും അവസരവും. അങ്ങനെയുള്ള ജീവിത ഉപദേശങ്ങൾ ഏതൊരാൾ അവഗണിച്ചുവോ ഫഇന്നലഹു മഈഷത്തൻ ലൻക, ആ പദം എത്രയോ അർത്ഥ വിപുലതയുള്ളൊരു വാക്കാണ്. നിശ്ചയം അവരുടെ ജീവിതം പിന്നെ ഇടുങ്ങിയതായി മാറും. ജീവിതത്തിൻ്റെ ഇടുക്കം ബാഹ്യലോകത്ത് സമ്പത്തോ ജോലിയോ സ്ഥാനങ്ങളോ സൗകര്യങ്ങളിലോ ആയിക്കൊള്ളണമെന്നില്ല. അവൻ്റെ മനസ്സനുഭവിക്കുന്ന അതിശക്തമായ ജീവിതത്തിൻ്റെ ഇടുക്കത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ അഹ്യീനി മിസ്കീനൻ വ അമിത്തിനി മിസ്കീനൻ വഷുറിനി യൗമൽ ഖിയാമത്തി മഅൽ മസാകീൻ. ഹദീസിൻ്റെ റിവായത്തിൽ ന്യൂനതകൾ പലരും പറയാറുണ്ട്. പക്ഷേ ആ ഹദീസിൻ്റെ ആശയം ഒരു മധ്യമക്രമത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് എനിക്ക് നീ നിലനിർത്തണമെന്നാണ്. തീരെ ഒന്നുമില്ലാത്തവനായിട്ടല്ല, എന്നാൽ ഒരുപാട് ഉള്ളവനുമായിട്ടല്ല, അത്യാവശ്യം ഒരു സ്വയം പര്യാപ്തതയുടെ അരികിലെങ്കിലും എത്തുന്ന ഒരു ജീവിതവൃത്തി.
ആ അവസ്ഥയിൽ ജീവിക്കുന്നവരോടൊപ്പവുമായിരിക്കണം ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരെയൊക്കെ അവരുടെ ചിന്തയെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുകയും അറിയുകയും നബിയോടൊപ്പം ചേരുകയും ചെയ്ത വിശ്വാസികളുടെ സമൂഹം, അവരിൽ മൂന്ന് തരത്തിലുള്ള സ്വഭാവമാണ് വർദ്ധിച്ചത്. നമ്മൾ വല്ലപ്പോഴും ഒന്ന് കാണുന്ന ഒരാൾക്ക് ഒരാളോടുള്ള സ്ഥാനവും മതിപ്പും വിലയിരുത്തലും വ്യത്യസ്തമാണ്. നാല് ദിവസം ഒരുമിച്ച് കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ആളെ സംബന്ധിച്ചുള്ള നമ്മുടെ മതിപ്പുകൾ കുറയുക, പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് കുറയും, അയാളിലുള്ള വിലയും നിലയും നമ്മൾ കുറയും. കാരണം അയാളുടെ ജീവിതം അപ്പോഴാണ് കാണുന്നത്. ഇത് നബിയുടെ കൂടെ ഓരോ ദിവസവും മാസവും വർഷവും വർദ്ധിച്ചു കഴിയുമ്പോൾ എത്ര അധികം കൊല്ലം ജീവിച്ചോ അത്രയധികം അവരിൽ വിശ്വാസത്തിൻ്റെ വർദ്ധനവുണ്ടായി. എത്ര അധികം കാലം നബിയെ കണ്ട് ജീവിക്കാൻ കഴിഞ്ഞോ അത്രയും കാലം കൊണ്ട് ഇവരിൽ ഈമാനികമായ വളർച്ച. മറ്റൊന്ന്, നബിയോടുള്ള അനുസരണവും വിധേയത്വവും. എന്തിനും അവർ തയ്യാറാണ്. അപ്പൊ ഒരു 20 കൊല്ലം ജീവിച്ച ഒരാളും 10 വർഷം ജീവിച്ചയാളും നബിയോടൊപ്പം കുറച്ചു കാലം കിട്ടിയവരും എന്തിനും അവർ സന്നദ്ധരാണ്. സ്വന്തം ജീവൻ നൽകാൻ, സമ്പത്ത് നൽകാൻ, അവരുടെ എല്ലാ കഴിവുകളും സമർപ്പിക്കാൻ ഈ ലോകത്താർക്കും അങ്ങനെ ഒരു ഹൃദയബന്ധം ആരെക്കുറിച്ചും വിവരിക്കാൻ കഴിയുകയില്ലല്ലോ. അത് റസൂലുള്ളയുടെ സഹാബികളായി ജീവിച്ച അനുചരനിൽ വന്ന, നിലനിന്ന, വളർന്നു വന്ന ഈമാനികമായ മാറ്റങ്ങളാണ്. അപ്പൊ നബി അങ്ങനെയായിരുന്നു. നമ്മൾ നമുക്ക് കിട്ടുന്ന ദിവസവും സമയവും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾ കുറഞ്ഞ ദിവസങ്ങളെ അത് വേണ്ടതുപോലെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ ജീവിതം വഴിവിട്ട വിധത്തിലായി മാറുന്നു, അനിയന്ത്രിതം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയത്, നിങ്ങളൊരു സന്നിദ്ധ ഘട്ടം നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനി കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചോദിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾക്കതിനു മുൻപ് വേണ്ടുവോളം ദിവസവും ആഴ്ചയും മാസവും കൊല്ലവും തന്നു. ഒരാൾക്ക് നന്നായി ജീവിക്കാൻ എത്ര കാലം വേണോ അത്രയും കാലം, ഒരാൾക്ക് നന്മകൾ ചെയ്യാൻ എത്ര സമയം വേണമോ അത്രയും സമയം, സ്വർഗം നേടിയെടുക്കാൻ ഒരാൾക്ക് വേണ്ടത് എന്ത് അമലുകളാണോ അതെല്ലാം ഇത് അല്ലാഹു നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ എന്താണ് പറഞ്ഞിരുന്നത് എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നൊരു ചോദ്യം നസായിയും അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നബി എന്താണ് ചെയ്യുക? അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് നബി പറയുന്ന ചില വാക്കുകൾ പറഞ്ഞു. രാത്രി നബിയുടെ ഒരു ദിനചര്യ. കാനയു കബ്ബിറു അഷറ, നബി അവിടെ നിന്ന് അള്ളാഹു അക്ബർ എന്ന് 10 പ്രാവശ്യം പറഞ്ഞിരുന്നു. വയുഹമ്മീദു അഷറൻ, അൽഹംദുലില്ലാ എന്ന് 10 പ്രാവശ്യം പറയും രാത്രി. വയുഹല്ലിലു അഷറൻ, അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. വയസ്തഗ്ഫിറു, പിന്നെ പാപമോചനത്തിൻ്റെ വാക്കാണ് അഷറൻ 10 പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് നബി പറഞ്ഞുകൊണ്ടിരുന്നു. വയക്കൂലു അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖനി, പിന്നെ അവിടെ നിന്ന് ചോദിച്ചത് മൂന്ന് ഏറ്റവും പ്രസക്തമായ ആവശ്യമാണ്. ഒന്ന്, എനിക്ക് നീ പുറത്തു തരണമേ. രണ്ട്, ഒരു കാര്യത്തിലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വഴിതെറ്റിപ്പോകരുത്, ഞാൻ വഞ്ചിക്കപ്പെടുക, ചതിക്കപ്പെടുക, ചൂഷണ വിധേയമാവുക. അങ്ങനെ നാശനഷ്ടങ്ങൾ ഇരിക്കുണ്ടാവുക, ലലാലത്തിൻ്റെ വഴികൾ ഉണ്ടാവുക, അങ്ങനെ ഒരു മാർഗഭ്രംശവും എനിക്കുണ്ടാകരുത്. നേർമാർഗം ജീവിതത്തിൽ എനിക്കുണ്ടാകണം. വർസുക്കുനി, എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആവശ്യമായത് നീ എനിക്ക് നൽകുകയും ചെയ്യണമേ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇപ്പൊ വളർന്നു നമ്മൾ അടക്കം എല്ലാവരും ഒരുപാട് നഷ്ടങ്ങൾ പല കാരണങ്ങളിലും ചെന്ന് വീണിട്ട് സംഭവിക്കുന്നവരാണ്. ഒന്ന് നമ്മുടെ ആർത്തി, അല്ലെങ്കിൽ അനാവശ്യമായ പ്രതീക്ഷ, അതുമല്ലെങ്കിൽ ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള താല്പര്യം, അങ്ങനെ നൂറുനൂറ് കാരണങ്ങളിലാണ് നാം ഇടപെടുക. വഞ്ചിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുനീള സന്ദർഭങ്ങളിലും ഒരുപാട് കുടുംബങ്ങൾ, അംഗങ്ങൾ, പ്രായമായവരല്ലാത്തവർ ഒക്കെ ജീവിതം ഹോമിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ വരെയും എത്തി. അപ്പോൾ നബിയുടെ ഈ പ്രാർത്ഥന ഒരാളുടെ ജീവിതത്തിൽ, ഒരു യുവാവും ഒരു വാർദ്ധക്യത്തിലെത്തുന്നയാളും, ഏത് പ്രായത്തിലുള്ള പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ, അവരുടെ ജീവിതത്തിൻ്റെ ഒരടുക്കും ചിട്ടയുമാണത്. ഈ പത്ത് പത്ത് പ്രാവശ്യം അള്ളാഹുവിനെ വാഴ്ത്തുക മാത്രമല്ല, അവിടുന്ന് ദുആ ചെയ്യുന്നു, എനിക്കൊരാപത്തിലും എന്നെ നീ പെടുത്തരുത്, നേർമാർഗത്തിൽ നിലനിർത്തണം, വഞ്ചനയും ചതിയും ചൂഷണത്തിലും എന്നെ നീ അകപ്പെടുത്തരുത്, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് എന്നെ നീ പിഴുതെടുത്ത് കളയരുത്. ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ, മുൻപ് വളരെ നന്നായി ജീവിച്ചിരുന്നു, എന്തെല്ലാം സൗകര്യങ്ങളിലാണ്, ഒരാളും അവരവരുടെ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കാറില്ല, ഒരാളും അവരവരുടെ സ്ഥാനത്ത് നിന്ന് താഴോട്ട് പോരാനും ആഗ്രഹിക്കാറില്ല, മറിച്ച് അങ്ങനെ വരുന്നത് പല നിമിത്തങ്ങളും പല ഇടപാടുകളും നിമിത്തമാണ്. അപ്പൊ ഒരു മനുഷ്യനൊരു ഉത്ബോധം ഉണ്ടാകണം നബി അള്ളാഹുവിനോടുള്ള ദുആയിൽ. നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല, ഒരു നാശനഷ്ടത്തിലും ചെന്നുപെടാതെ എന്നെ നീ കാത്തുരക്ഷിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ളീഖ് യൗമൽ ഖിയാമ. ഒപ്പം നബിയുടെ വാക്ക്, ഖിയാമത്ത് നാളിലെ ഞെരുക്കമുണ്ട്. ഈ ഭൂമിയിലെ ഏത് ഞെരുക്കവും ഒന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം മാറ്റമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഖിയാമത്തിലുണ്ടാകുന്ന ജരിക്കത്തിന് പിന്നെ പ്രതീക്ഷയില്ലല്ലോ. അതുകൊണ്ട് യൗമുൽ ഖിയാമയിൽ ഞാൻ അനുഭവിക്കേണ്ട ഞെരുക്കത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുമായിരുന്നു. നസായിയുടെ അമലുൽ യൗമിൽ ഉദ്ധരിച്ചത് നബിയുടെ ആ ദുആയുടെ കൂടെ ഒരു വാക്കുണ്ട്, മിൻ ലീഖിൽ മഖാമി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഈ മുഴുവൻ ജനപദവും ഹാജരാക്കപ്പെടുന്ന മഹ്ഷറയിൽ കാലു കുത്താൻ ഒരിടമാണ് നബിയുടെ ആ പ്രാർത്ഥനയുടെ ആവശ്യം. അത്രയും വലിയ ഒരു ജനാവലിയുടെ ഇടയിലാണ് ഒരാൾ നിൽക്കപ്പെടുന്നത്. കാലു കുത്താൻ, ഇന്ന അസ്ഇദന്നാസി യൗമ ഇദിൻ, അന്ന് മനുഷ്യരിൽ സൗഭാഗ്യവാന്മാർ, മൻ ഉജിദലി കദമൈഹി മൗലിഅ, രണ്ട് കാലും നിലത്ത് വയ്ക്കാനുള്ള സ്ഥലം കിട്ടുന്നവർ അന്ന് വിജയികളാണ്. അതില്ലാതെ ചിലർ ഒരു പാദം മാത്രം കുത്തി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ജീവിതത്തിൻ്റെ ഞെരുക്കം ഇവിടെ എങ്ങനെയും നമുക്ക് തരണം ചെയ്യാം, പക്ഷേ ലഭിച്ച സമയം ഉപയോഗിക്കാത്തവർ പരലോകത്ത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ഞെരുക്കമുണ്ട്, അതിൽ നിന്ന് പിന്നെ വിടുതലില്ല എന്നാണ് നബിയുടെ ഈ ഉണർത്തൽ. പിന്നെ അവൻ അതിൽ നിന്ന് മോചനമില്ലല്ലോ, രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ ആ ഞെരുക്കത്തിൽ നിന്ന്. പിന്നെ അവൻ സ്വയം അവനെ സംബന്ധിച്ച് തന്നെ കുറ്റപ്പെടുത്താനേ കഴിയും. ലൈസ അല അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാ, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ ആളുകൾ അഥവാ നമ്മൾ, അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിമുകൾ വഹ്ഷത്തുൻ ഫീ ഖുബൂരിഹിം വലാ യൗമ നുഷൂരിഹിം, ഇവർക്ക് അവരുടെ ഖബറിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അഹ്ലുകാർ അവർക്ക് ഒറ്റപ്പെടുന്ന ഭീതിയോ ഞെരുക്കമോ ഖബറിൽ ഉണ്ടാവുകയില്ല. വലാ യൗമ നുഷൂരിഹിം, അവർ പുനർജീവിപ്പിക്കപ്പെടുകയും മഹ്ഷറയിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ വക്ക അന്നീബി അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഹ്ലുകാരിൽ ഒരുവൻ ആകുന്നത് അങ്ങനെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ഒരു സവിശേഷത, യൻഫുലൂനത്തുറാബാൻ റുഊസിഹിം വയക്കൂലൂൻ, അവര് പുനരുത്ഥാന ദിവസം അവരുടെ ശരീരത്തിൽ നിന്ന് മണ്ണുകൾ തൂത്തുകളഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരിക. അൽഹംദുലില്ലാ അല്ലദി അദ്ഹബ അന്നാ അൽഹുസൻ, യാതൊരു മനസ്താപവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരസ്വസ്ഥതയുടെയും ചിന്തകളില്ലാത്ത വിധം ഞങ്ങളുടെ മനസ്സിനെ രക്ഷിക്കുകയും ആ അവസ്ഥയിൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും പുനരുദ്ധരിപ്പിക്കുകയും ദീർഘമായ കാലം ഖബറിലും ചെയ്തി അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുക. ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മുഅ്മിനും കാഫിറും പറയുന്ന ഒരൊറ്റ വാക്കുണ്ട്, അതിൽ ഏകവാക്കാണ്. അത് ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും മുസ്ലിമുകളല്ലാത്തവരും യാത്രയാക്കപ്പെടുന്ന ദിവസം പറയുന്നത് ഒരു വാചകമാണ്, അല്ലാഹുമ്മർഹംനാ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. എല്ലാവരും അതിദൈന്യതയിലാണ് ആ വാക്ക് പറയുന്നത്. കാരണം അവർക്കിനി വേറെ പ്രതീക്ഷയ്ക്ക് വഴിയൊന്നുമില്ല. ദുനിയാവിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ജരിക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അസ്വസ്ഥത ഒഴിവാക്കാൻ, അങ്ങനെ വിശ്വാസികൾ ലോകത്ത് അള്ളാഹുവിനെ വിട്ട് ഏതെല്ലാം വഴികൾ തേടിയിട്ടുണ്ട്. ഇപ്പൊ വിശ്വാസികളും അല്ലാത്തവരും ഒരുപോലെ സംബന്ധിച്ചു, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൽ അംബിയ, ഇന്നല്ലദീന സബഖത്തുലഹും മിന്നാ അൽ ഹുസ്ന, നമ്മുടെ ഭാഗത്ത് നിന്ന് നന്മകൾ ഇന്ന ഇന്നവർക്കുണ്ടാകും എന്ന നമ്മുടെ വാഗ്ദത്തം, അത് വന്നുപോയ ആളുകൾ, ഉലായിക്ക അൻഹാ മുബഅദൂൻ, അവർ ഈ വഹശത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഭയപ്പാടിൽ നിന്ന് വിദൂരത്താക്കപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ സാരാംശം, അള്ളാഹുവിൽ നിന്ന് വാഗ്ദത്തം ലഭിച്ച വിശ്വാസികൾ, അവര് ഇപ്പൊ അള്ളാഹുമ്മ, നമ്മളിപ്പോ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആഫിഹി വഅഫു അൻഹു, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റാൻ ജൻബൈ, അല്ലാഹുമ്മ ആമിൻ ഹു മിൻ കുല്ലിൽ ഫസഅ എന്നാണ്. എല്ലാ ഭയ ിൽ നിന്നും ഈ ആത്മാവിനെ രക്ഷിക്കണമേ എന്നാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ഒരു മുഅ്മിനായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ അഹ്ലുകാർ അവർക്ക് ഖബറിൽ അത്തരം ഭീതിതമായ അവസ്ഥയിൽ നിന്ന് അവർ വിദൂരത്താക്കപ്പെടും. ലാ യസ്മഊന ഹസീസഹ, നരകാഗ്നിയുടെ അതിശക്തമായ ജ്വലനമുണ്ട്, അത് തീനാളങ്ങൾ മറ്റൊന്നിനെ വിഴുങ്ങി ഉയരുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ശബ്ദ ഗാംഭീര്യം ഹദീസുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ശബ്ദം പോലും കേൾക്കാത്തത്ര ദൂരത്തിൽ വിശ്വാസികൾ സുരക്ഷിതരാക്കപ്പെടും. അതിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല, ഭയപ്പെടുത്താവുന്ന, ഭയപ്പാടുണ്ടാകാവുന്ന ശബ്ദം പോലും കേൾക്കാത്ത വിധം അവരുടെ ആത്മാവിനെ സൂക്ഷിക്കും. വഹും ഫീമഷ്തഹത്ത് അൻഫുസുഹും ഖാലിദൂൻ, അവരുടെ ആത്മാവ് ആഗ്രഹിച്ചതെന്തോ അത് കണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും കാലാകാലം അവർ കഴിയുന്നതാണ്. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ആ വലിയ സംഭ്രമം അവരെ വിഷമിപ്പിക്കുകയില്ല. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്ന് ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിൻ്റെ അരികിൽ നിന്ന് ദുആ ചെയ്യുന്നതാണ്. അപ്പൊ ഖുർആൻ വെളിപ്പെടുത്തുന്നത് ലാ യഹ്സുൻഹും അൽ ഫസഉൽ അക്ബർ, ആ വലിയ സംഭ്രമകരമായ അവസ്ഥ അവരെ ദുഃഖിപ്പിക്കുകയില്ല. വതതലക്കാഹുൽ മലായികത്തു, മരിച്ച ആത്മാവിനെ ഖബറിൽ മലക്കുകൾ കണ്ടുമുട്ടു. ഹാദാ യൗമുക്കും ഉല്ലദി കുന്തും തുഅദൂൻ, ഇത് നിങ്ങൾക്കുള്ള ദിവസമാണ്, നിങ്ങളെ പേടിപ്പെടുത്തുന്ന ദിവസമല്ല, ഇനി നിങ്ങൾക്കുള്ള ദിവസമാണ് എന്ന് മലക്കുകൾ അവരോട് പറയും. യൗമ നത്വി സമാഅക തയ്യി സിജില്ലിൽ കുത്തും, എഴുതിയ ഗ്രന്ഥം ഒരു പുസ്തകം ചുരുട്ടുന്നത് പോലെ ആകാശം ചുരുട്ടപ്പെടും. കമാ ബദഇന അവ്വല ഖൽഖിൻ ഉഈദുഹു വഅദൻ അലൈന ഇന്നാ കുന്നാ ഫാഇലീൻ, നാം സൃഷ്ടിപ്പ് നിങ്ങളെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കും, ഇത് നമ്മുടെ വാഗ്ദത്വമാണ്. ഒരു മനുഷ്യൻ്റെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം മുതൽ മഹ്ഷറ വരെയും അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ചൊരു മുഅ്മിനിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഹ്ലുകാരൻ അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തി അവന് നന്ദി കാണിച്ചവർ, തിന്മകളിൽ നിന്ന് ജീവിതത്തെ മോചിപ്പിച്ചവർ, യുവത്വത്തെ ആത്മനിയന്ത്രണത്തിൽ നിയന്ത്രിച്ചവർ, അല്ലാഹുവിനെ വഴിപ്പെടുന്നതിൽ താൽപ്പര്യമുണ്ടായവർ, അവരുടെ ബർസഖിയായ ജീവിതത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഇനി അതല്ലെങ്കിൽ ഒമൻ യഹ്ഷാൻ ദിക്കിരി റഹ്മാൻ, ഇത് ഇന്ന് സാർവത്രികമാണ് ഈ പറയുന്ന സ്വഭാവം. അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ ദിക്കറിനെ അവഗണിച്ചവർ, ഇതൊരു വല്ലാത്ത പദപ്രയോഗവുമാണ്. അള്ളാഹുവിൻ്റെ ദിക്കറുകളെക്കുറിച്ച് നമുക്കറിഞ്ഞുകൂടല്ലോ, അത് ഖുർആനാണ്. അപ്പൊ ഖുർആൻ അറിയുന്നവർക്ക് മാത്രമേ അവൻ എന്നോട് എന്ത് ഉപദേശമാണ് നൽകുന്നത് എന്നറിയുക. ഇതറിയാത്തവരെ സംബന്ധിച്ച് ജീവിതം ഒരു ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അവന് നിശ്ചയിച്ചു കൊടുക്കും ഷെയ്ത്വാനിനെ, അഥവാ ഇബിലീസിനെ, പിന്നെ അവൻ്റെ ഉറ്റ ചങ്ങാതിയായി ഇബിലീസായിരിക്കും. അള്ളാഹുവിൻ്റെ ദിക്കറിനെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകളുടെ മനോധർമ്മവും പ്രേരണയും ചിന്തയും കാഴ്ചപ്പാടും താല്പര്യവും അഭിരുചിയുമെല്ലാം അവനോടൊപ്പം അല്ലാഹു ചുമതലപ്പെടുത്തിയ ഇബിലീസിൻ്റെ ഹിതമനുസരിച്ചാണ്. വൈന്നഹും ലയസുദ്ദൂനഹും, ഇബിലീസ് അവരെ തടഞ്ഞുകൊണ്ടിരിക്കും. അനിസബീൽ, എല്ലാ നല്ല കാര്യങ്ങളിൽ നിന്നും. വയഹ്സബൂന, എന്നിട്ട് അവർ സ്വയം ധരിക്കും. അപ്പൊ എല്ലാ നല്ല കാര്യത്തിൽ നിന്നും തടയും. എന്നാൽ തടയപ്പെടുന്ന അവരുടെ മനസ്സിൻ്റെ വിചാരം അന്നഹും മുഹത്തദൂൻ, ഇപ്പൊ നമ്മളാണ് ഇതിനകത്ത് ശരി എന്നാണ്. ഒരു പാപബോധവും ഇല്ല, അപ്പോഴും കുറ്റബോധമില്ല, മനസ്താപങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിഷമവും സങ്കടവും ആവലാതിയും ഇല്ല എന്നർത്ഥം. ആ രൂപത്തിൽ മനസ്സിനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഹത്താ ഇദാ ജാഅന, അങ്ങനെ അവൻ നമ്മുടെ അടുക്കൽ എത്തുന്ന സമയം. ഖാലയാ ലൈത ബൈനീ വ ബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിസൽ ഖരീൻ, എന്റെയും നിന്റെയും ഇടയിൽ കിഴക്ക് പടിഞ്ഞാറിൻ്റെ അത്രയും ദൈർഘ്യം, വിദൂരത നീ എന്നിൽ നിന്ന് പാലിച്ചിരുന്നുവെങ്കിൽ. വലൻ യൻഫഴുക്കുമുൽ യവും, പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇനിയില്ല. ഇപ്പൊ ഈ ചിന്തിച്ചത് ചിന്ത ശരിയാണ്, പക്ഷേ അത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ഇത് തത്തലക്കാഹുമുൽ മലായികത്തു, മലക്കുകൾ ഖബറിൽ ഒരു മുഅ്മിനായ മനുഷ്യരെ കണ്ടുമുട്ടിയിട്ട് പറയുമല്ലോ, ഹദാ യൗമുക്കും, ഇത് നിങ്ങൾക്കുള്ള ദിവസമാണ്. ഇനി അവൻ്റെ വാഗ്ദത്വം നിറവേറ്റപ്പെടുന്നു, നിങ്ങൾ അനുഭവമുള്ളവരായി ജീവിക്കുക. ഇവിടെ അതല്ല, ഈ ദിവസം ലൻ യൻഫഉകുമുൽ യൗം, ഇത് ലലം തും അന്നക്കും ഫിൽ അദാബി മുഷ്തരിക്കൂൻ, ഈ ദിവസം നിങ്ങൾക്ക് ഇനി ഒരു പ്രയോജനമില്ല. ഈ വീണ്ടും വിചാരം കൊണ്ട്, ഖേദപ്രകടനം കൊണ്ട്, സങ്കടപ്പെടുന്നതുകൊണ്ട്, ആവലാതിപ്പെടുന്നതുകൊണ്ട്, കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ശിക്ഷയിൽ പങ്കാളികളായി കഴിയുക. ഇനി ഇബിലീസും അവൻ്റെ കരിയും കൂട്ടുകാരനും, ഒരു മനുഷ്യനും അവൻ്റെ കൂട്ടുകാരനും, ഇനി നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണവും അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതാണ് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പടച്ചവൻ നൽകിയ സമയവും സന്ദർഭവും ആരോഗ്യവും അവരവർക്ക് ഒറ്റപ്പെടുന്ന നാൾ മുതൽ സന്തോഷദായകമാകുന്ന ക്രമത്തിൽ പടച്ചവൻ പരിവർത്തിപ്പിക്കണമെങ്കിൽ നമ്മളത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തണം. അവന് വഴിപ്പെട്ട് ജീവിക്കണം. ഓരോരുത്തരെയും ഉണർത്തുന്നു അള്ളാഹു, മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്, മുഅ്മിനുകളെ അള്ളാഹുവിൻ്റെ തഖ്വ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. രണ്ട് ആളുകൾ ദുആ ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്, കീമ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രംഗത്താണ്. നമ്മുടെ ഒരു സഹോദരൻ ആഞ്ചിയോ ഹാർട്ട് സംബന്ധമായ ചികിത്സയിലും പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടു പേർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹു മഹത്തായ ഈ സന്ദർഭം ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്ന ധന്യമായൊരു സമയമാണ് ജുമുഴയുടെ സമയം. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കുകയും അവരിവർക്കും ആശ്വാസവും ശമനവും ഷിഫയും നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ദുആകൾ നീ കബൂൽ ചെയ്യണമേ. മറ്റൊന്ന്, നമ്മുടെ പള്ളിയുടെ സഹായങ്ങൾ, സംഭാവനകളുടെ ദിവസമാണ്, പള്ളിക്ക് വേണ്ടി കളക്ഷൻ നടത്തുന്ന ദിവസമാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബക്കറ്റ് വച്ചിട്ടുണ്ട്, കഴിയുന്ന സദക്കകളും സംഭാവനകളും നിങ്ങൾ ഇടണമെന്ന് താല്പര്യപ്പെടുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുകയും ഷിഫ നൽകി സുഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا رب العالمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا صلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين